Aisyah bapa Abu Bakar dan Ummu Rumana. Aisyah radhiyallahu anhu uddeshichathu ketta vaarthayude satyavastha ariyunnathinu vendiyan. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയ്ക്ക് അനുവാദം നൽകി. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ വാപ്പയുടെയും ഉമ്മയുടെയും അടുക്കലേക്ക് ചെന്നു. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ ഉമ്മയോട് ചോദിച്ചു, യാ ഉമ്മതാഹു മാ യതഹദ്ദസു അന്നാസ്, ഉമ്മ എന്താണ് ജനങ്ങൾ ഈ പറഞ്ഞുണ്ടാക്കുന്നത്, ആളുകൾ എന്താണ് സംസാരിക്കുന്നത്. അപ്പോൾ ഉമ്മു റൂമാൻ, അവർ ബുദ്ധിയുള്ള സ്ത്രീയായിരുന്നു, അവർ പറഞ്ഞു, യാ ബുനയ്യ ഹവ്വിനി അലൈക്, മോളെ നീ അത് കാര്യമാക്കേണ്ട, നീ അത് വിഷയമാക്കേണ്ടതില്ല, അത് പ്രശ്നമാക്കേണ്ടതില്ല. ഫവല്ലാഹി ലഖല്ലമാ കാനത് ഇംറാഅത്തുൻ ഖത്തുൻ വദീഅത്തുൻ ഇൻദ റജുലിൻ യുഹിബ്ബുഹാ വലഹാ ദറായിറു ഇല്ലാ അക്തർന അലൈഹാ. ഏതൊരു പെൺകുട്ടിയാകട്ടെ, ആ പെൺകുട്ടി കുറച്ച് ഭംഗിയുണ്ടെങ്കിൽ, ഭർത്താവിൻ്റെ അടുക്കൽ കുറച്ച് സ്ഥാനമുണ്ടെങ്കിൽ, ആ ഭർത്താവിൻ്റെ കീഴിലുള്ള മറ്റു ഭാര്യമാർ അവളെപ്പറ്റി എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കാതിരിക്കുകയില്ല. നിനക്ക് റസൂലിൻ്റെ അടുക്കൽ കൂടുതൽ സ്ഥാനമുണ്ട്, നീ നല്ല ഭംഗിയുള്ള പെൺകുട്ടിയാണ്, അതുകൊണ്ട് അങ്ങനെയുള്ള ഏതൊരു പെൺകുട്ടിയാണെങ്കിലും അവരെ കുറിച്ചൊക്കെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്ന വർത്തമാനങ്ങളിൽ നീ അത് കാര്യമാക്കേണ്ടതില്ല എന്ന് അവർ പറഞ്ഞു കൊടുത്തു. നോക്കൂ നിങ്ങൾ, അവരുടെ തെളിഞ്ഞ ബുദ്ധി, അവരുടെ നല്ല ബുദ്ധി അതിൽ വ്യക്തമാണ് അല്ലെ. അവർ സമാധാനിപ്പിക്കുമ്പോൾ ഒരാളെ സമാധാനിപ്പിക്കേണ്ട രൂപം അവർക്കറിയാം. ഇതുപോലെയാണ് മറ്റാളുകൾക്ക് ഇതുപോലെ സംഭവിക്കാറുണ്ട്. നമുക്കൊരു ദുരിതം സംഭവിച്ചു കഴിഞ്ഞാൽ വേറൊരാൾക്കും കൂടി സംഭവിച്ചിട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരിത്തിരി സമാധാനം വരും. അതോടൊപ്പം അവർ ആയിഷക്കുള്ള പ്രത്യേകത എടുത്തു പറഞ്ഞു, നീ ഭംഗിയുള്ള പെൺകുട്ടിയാണ്, നിനക്ക് റസൂലിന്റെ അടുക്കൽ പ്രത്യേക സ്ഥാനമുണ്ട്, അപ്പോൾ ആളുകൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു വരച്ചു, അതുകൊണ്ട് നീ അത് കാര്യമാക്കേണ്ടതില്ല എന്ന് ഉമ്മു റൂമാൻ റളിയല്ലാഹു അൻഹ അവർ ആയിഷയോട് പറഞ്ഞു. അങ്ങനെ അവർ നിൽക്കുന്ന സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഉമ്മയോട് ചോദിച്ചു, സുബ്ഹാനല്ലാഹ് വലഖദ് തഹദ്ദസ അന്നാസു ബിഹാദാ, സുബ്ഹാനല്ലാഹ് അത്ഭുതം തന്നെ, ജനങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടോ. അപ്പോൾ ഉമ്മു റുമാന്റെ ഹദീസിൽ കാണാം, ഞങ്ങൾ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കെ അൻസാരികളിൽപ്പെട്ട ഒരു സ്ത്രീ അവിടേക്ക് കയറി വന്നു. എന്നിട്ട് അവർ പറഞ്ഞു, ഫഅലല്ലാഹു ബിഫുലാൻ ഒബിഫുലാൻ, അള്ളാഹു ഇയാൾക്ക് ഇങ്ങനെ ശിക്ഷ കൊടുക്കട്ടെ, അയാൾക്ക് ഇങ്ങനെ ശിക്ഷ കൊടുക്കട്ടെ. അവർ ചില ആളുകളെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കാൻ തുടങ്ങി. അപ്പോൾ ഉമ്മു റുമാൻ ചോദിച്ചു, അമ്മ അതാക്ക, എന്തിനാണ് നീ ഇങ്ങനെ പറയുന്നത്, ആൾക്കാരെ കുറ്റം പറയുന്നത്. അപ്പോൾ ആ സ്ത്രീ വിശദമായി നാട്ടിൽ നടക്കുന്ന വർത്തമാനങ്ങളെല്ലാം ആയിഷയുടെ മുന്നിൽ വെച്ച് അവർ കേൾക്കുന്ന രൂപത്തിൽ പറഞ്ഞു. ഉമ്മു റുമാൻ അവർ ആയിഷ റളിയല്ലാഹു അൻഹയോട് കാര്യങ്ങൾ വിശദമായി പറഞ്ഞിട്ടില്ല, പക്ഷേ ഈ സ്ത്രീ ജനങ്ങൾ എന്താണ് പറഞ്ഞു വരുത്തുന്നത് എന്നത് വിശദമായി ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ ഈ പറഞ്ഞതൊക്കെ കേട്ടിട്ടുണ്ടോ, ഇങ്ങനെയുള്ള ആരോപണങ്ങൾ നബി കേട്ടിട്ടുണ്ടോ. അവർ പറഞ്ഞു, അതെ. വസമിഅ അബി വഖദ് അലിമ ബിഹി അബി, എൻ്റെ വാപ്പയും വിവരം അറിഞ്ഞിട്ടുണ്ടോ, അബൂബക്കർ അവരും വിവരം അറിഞ്ഞിട്ടുണ്ടോ. അവർ പറഞ്ഞു, അതെ വാപ്പയും അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, വസ്തഅബർതു വബകീത്, അതെനിക്ക് വലിയ സങ്കടമുണ്ടാക്കി, അങ്ങനെ ഞാൻ കരയാൻ തുടങ്ങി. ഫസമിഅ അബൂബക്കർ സൗതി വഹുവ ഫിൽ ബൈത്ത് വഹുവ ഫിൽ ബൈത്ത് യഖറ, അങ്ങനെ അബൂബക്കർ അസ്-സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് അദ്ദേഹം അവിടേക്ക് വന്നു. അദ്ദേഹം ചോദിച്ചു, മാ ഷഅനുഹ, എന്തിനാണ് ആയിഷ കരയുന്നത്. അപ്പോൾ ഉമ്മു റുമാൻ അവർ പറഞ്ഞു, ബലഗഹ അല്ലദീ ദുഖിറ ഫീ ഷഅനിഹ, അവളെക്കുറിച്ച് ആളുകൾ പറഞ്ഞുണ്ടാക്കുന്ന കാര്യം ആയിഷ അറിഞ്ഞിട്ടുണ്ട്. അത് കേട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു, അദ്ദേഹം കരഞ്ഞു. അദ്ദേഹം ആയിഷയോട് പറഞ്ഞു, അക്സംതു അലൈക അയ്ബുനയ്യ ഇല്ലാ റജഅതി ഇലാ ബൈതിക ആയിഷ നീ നിന്റെ വീട്ടിലേക്ക് തിരിച്ചുപോ, റസൂലിന്റെ അടുക്കലേക്ക് തിരിച്ചുപോ, ഇവിടെ നിൽക്കരുത്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷയെ തിരിച്ചു വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ആ രാത്രി മുഴുവൻ പുലരുന്നത് വരെ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കണ്ണുനീർ അവസാനിക്കുന്നില്ല. അന്നേ ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല, ഞാൻ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സഹാബികളിൽ പലരുമായും കൂടിയാലോചിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൈദ് ഇബ്നു ഹാരിസ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബി ത്വാലിബിനെയും ഉസാമത്ത് ഇബ്നു സൈദിനെയും വിളിപ്പിച്ചു. അലി റസൂലുള്ളാഹിയുടെ വീട്ടിൽ വളർന്ന നബിയുടെ മകനെ പോലെ വളർന്നയാളാണ്. ചെറിയ പ്രായം മുതലേ റസൂലുള്ളാഹിയുടെ വീട്ടിലാണ് അലി ഇബ്നു അബി ത്വാലിബ് ഉള്ളത്. മാത്രമല്ല റസൂലുള്ളാഹിയുടെ മരുമകനാണ്. ആ നിലക്കുള്ള ബന്ധം നബിക്കുണ്ട്. അതുപോലെ തന്നെ ഉസാമത്ത് ഇബ്നു സൈദ് ആകട്ടെ റസൂലുള്ളാ അവിടുത്തെ സൈദിന്റെ മകനായി വളർത്തിയ, പേരക്കുട്ടിയായി വളർത്തിയ ഹിബ്ബു ഇബ്നു ഹിബ്ബ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അറിയപ്പെട്ട റസൂലുള്ളക്ക് അത്രമാത്രം ഇഷ്ടമുണ്ടായിരുന്ന യുവാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് രണ്ടുപേരോടും ഈ വിഷയത്തിൽ അഭിപ്രായം ചോദിച്ചു. ഉസാമത്ത് ഇബ്നു സയ്ദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് അഹ്ലുക, അല്ലാഹുവിന്റെ റസൂൽ അങ്ങയുടെ കുടുംബം, വമാ നഅലമു ഇല്ലാ ഖൈറ, നല്ലതല്ലാതെ നമ്മൾ അവരെ പറ്റി ഇന്ന് വരെ നമുക്ക് അറിയുകയില്ല. ആയിഷയെ പറ്റി മോശമായ ഒരു കാര്യവും നാം ഇതുവരെ കേട്ടിട്ടില്ല. അങ്ങയുടെ കുടുംബമാണ് അവർ. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂലുള്ളയുടെ വിഷമവും പ്രയാസവും കണ്ടപ്പോൾ ഈ പ്രശ്നത്തിൽ നിന്ന് റസൂലുള്ളക്ക് ഒരു മനസമാധാനം ലഭിക്കണമെന്ന ഉദ്ദേശത്തിൽ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് ലം യുദയ്യിഖില്ലാഹു അലൈക, അല്ലാഹുവിന്റെ റസൂലെ, അല്ലാഹു അങ്ങയുടെ മേൽ കാര്യം വളരെ കടുപ്പമുള്ളതാക്കിയിട്ടൊന്നുമില്ലല്ലോ. വൻ നിസാഉ സിവാഹ കസീർ, ആയിഷയല്ലാത്ത എത്രയോ പെണ്ണുങ്ങൾ ഇവിടെയുണ്ട്. വ ഇൻ തസ്അലിൽ ജാരിയത തസ്ദുഖുക, അല്ലാഹുവിന്റെ റസൂലെ, അങ്ങ് ആരാവശ്യപ്പെട്ടാലും അവരെല്ലാം അങ്ങ് കല്യാണം കഴിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് നബി ആയിഷയെ നിങ്ങൾ അവരുടെ കാര്യത്തിൽ നിങ്ങൾ പ്രയാസം വിചാരിക്കേണ്ടതില്ല. തലാഖ് ചൊല്ലാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങ് തലാഖ് ചൊല്ലിക്കൊള്ളുക. അലിക്ക് ആയിഷയോടുള്ള ദേഷ്യം കൊണ്ടല്ല അത് പറഞ്ഞത്, മറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഈ കാര്യത്തിൽ അങ്ങേയറ്റം പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ആയിഷയുടെ നിരപരാധിത്വം ബോധ്യപ്പെടുന്നത് വരെ റസൂൽ ആയിഷയെ ഒഴിവാക്കട്ടെ. അത് ബോധ്യപ്പെട്ടതിന് ശേഷം നബി തിരിച്ചെടുത്തു കൊള്ളട്ടെ. അങ്ങനെയാണെങ്കിൽ റസൂലുള്ളക്ക് പ്രയാസമുണ്ടാവുകയില്ലല്ലോ, അവിടുത്തെ മനസ്സ് വേദനിക്കേണ്ടതില്ലല്ലോ എന്ന നിലക്കാണ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇങ്ങനെ ഒരു തീരുമാനം പറയുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ബരീറയെ വിളിച്ചു റളിയല്ലാഹു അൻഹ. ബരീറയോട് റസൂലുള്ളാഹി ചോദിച്ചു, ഹൽ റഅയ്തി മിൻ ഷൈഇൻ യുരീബുകി, ബരീറ സംശയമുണ്ടാക്കുന്ന വല്ലതും നീ ആയിഷയിൽ കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി അങ്ങനെ ചോദിച്ചത്? ജനങ്ങൾ എല്ലാവരും ഈ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സഹാബികളിൽ തന്നെ ഒരു വിഭാഗം ആളുകൾ ഹസ്സാൻ ഇബ്നു സാബിത്തിനെ പോലെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവി എന്നറിയപ്പെട്ട സഹാബികളിൽ പ്രമുഖനാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത്. അദ്ദേഹം വരെ ആയിഷക്കെതിരെയുള്ള ഈ ആരോപണം പറഞ്ഞു പ്രചരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് പറ്റിയ തെറ്റുകളിൽ ഒന്നാണത്. സഹാബികളിൽ ചിലർ ഇങ്ങനെ പറഞ്ഞു പരത്തുന്നു, റസൂലുള്ളക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല, ആയിഷയുടെ നിരപരാധിത്വം എന്താണ് എന്ന് അറിയുകയുമില്ല. അങ്ങനെ അവർ ബരീറയോട് കാര്യം ചോദിച്ചു. അവർ പറഞ്ഞു, ലാ വല്ലദീ ബഅസക ബിൽ ഹഖ്, അല്ലാഹുവിന്റെ റസൂലെ, ആയിഷയിൽ സംശയിക്കാവുന്ന ഒരു കാര്യവും ഞാൻ കണ്ടിട്ടില്ല. ഒരിക്കൽ പോലും കുറ്റം പറയാവുന്ന ഒരു കാര്യം പോലും ആയിഷയിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു കുറ്റമായി പറയാനുണ്ട് എങ്കിൽ തന്നെ പറയാനുള്ളത് അവർ ചെറിയ കുട്ടിയായതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ തുറന്നിട്ട് അവിടെ കിടന്നുറങ്ങും. അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ ആടോ മറ്റോ ഒന്ന് കയറി ആ ഭക്ഷണം തിന്നുകളയും എന്നതല്ലാതെ ആയിഷയെ പറ്റി ഒരു കുറ്റം പോലും പറയാനില്ല. പറയാനുണ്ടെങ്കിൽ ഒരു കുറ്റം എനിക്ക് കാണാനുള്ളൊരു കുറ്റം അതാണ്. ചെറിയ കുട്ടിയായതുകൊണ്ട് ഉണ്ടാക്കി വെച്ച ഭക്ഷണം അവിടെ വെച്ച് ചിലപ്പോൾ ആയിഷ കിടന്നുറങ്ങിപ്പോവാറുണ്ട്. അതല്ലാതെ മറ്റൊരു കുറ്റം ആയിഷയെ പറ്റി എനിക്ക് പറയാനില്ല. അപ്പോൾ സഹാബികളിൽ ചിലർ ബരിയറെ ആക്ഷേപിച്ചു, അള്ളാഹുവിന്റെ റസൂലിനോട് കാര്യങ്ങളൊക്കെ ശരിക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് അവർ പറഞ്ഞു. അവരുടെ മനസ്സിൽ ആയിഷ കുറ്റക്കാരിയാണ് റളിയല്ലാഹു അൻഹ. അപ്പോൾ സഹാബികളിൽ ചിലരുടെ സംസാരം കേട്ടപ്പോൾ അവർ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, വല്ലാഹി മാ അലിംതു അലൈഹ ഇല്ലാ മാ യഅലമു സായിഹു അലാ തിബ്രി ദഹബ് അൽ അഹ്മർ. കലർപ്പില്ലാത്ത സ്വർണം കയ്യിൽ കിട്ടിയാൽ സ്വർണപ്പണിക്കാരന്റെ കയ്യിൽ അതിൽ എത്രമാത്രം കലർപ്പുണ്ടാകില്ല, അതുപോലെയാണ് എന്റെ അടുക്കൽ ആയിഷ. അവളെ പറ്റി ഒരു കുറ്റവും എനിക്ക് പറയാനില്ല. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുന്നു, ഈ വാർത്ത ഈ വാർത്തയിൽ കൂട്ടിച്ചേർത്ത് പറയപ്പെട്ട സഫ്വാൻ റളിയല്ലാഹു അൻഹയുടെ ചെവിയിലെത്തി. എങ്ങനെയുള്ള നാട്ടിൽ നടക്കുന്ന വർത്തമാനങ്ങൾ ആരെ പറ്റിയാണോ ആരോപണം പറയുന്നത് അയാളത് അവസാനം കേൾക്കുള്ളൂ. നാട്ടിലുള്ള എല്ലാ ആളുകളും കേട്ടതിന് ശേഷമാണ് അയാൾ അറിയാം. സഫ്വാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചെവിയിലും വൈകിയാണ് വിവരമെത്തുന്നത്. അദ്ദേഹം അത് കേട്ട ഉടനെ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, എന്ത് അപരാധമാണ് ഈ പറയുന്നത്? വല്ലാഹി മാ കശഫ്തു കനസ ഉൻസ ഖത്ത്, ഒരു പെൺകുട്ടിയുടെ വസ്ത്രം പോലും ഞാൻ ഇതുവരെ നീക്കി നോക്കിയിട്ടില്ല. ഒരു പെണ്ണിന്റെ വസ്ത്രം പോലും ഞാൻ ഇതുവരെ നീക്കില്ല, കല്യാണം കഴിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ചില രിവായത്തിൽ കാണാം, ഒരു സ്ത്രീയെ ഞാൻ ഹലാലായോ ഹറാമായോ സ്പർശിച്ചിട്ടില്ല, കല്യാണം കഴിച്ചിട്ടില്ല അദ്ദേഹം ഇതുവരെ. അദ്ദേഹത്തിന് അടിമ സ്ത്രീകളുമില്ല, ഹറാമായ ഒരു ബന്ധവും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറി, അവിടുന്ന് പറഞ്ഞു, യാ മഅശറൽ മുസ്ലിമീൻ, അല്ലയോ മുസ്ലിമീങ്ങളുടെ സമൂഹമേ, അല്ലയോ മുസ്ലിമീങ്ങളെ, മൻ യഅദുറുനി മിൻ റജുലിൻ ഖദ് ബലഗനി അദാഹു ഫി അഹ്ലി ബൈതി, എന്റെ വീട്ടുകാരെ പറ്റി കുറ്റം പറയുന്ന, അവരെ ആക്ഷേപിക്കുന്ന ഒരുത്തൻ, അവന്റെ കാര്യത്തിൽ എനിക്ക് വേണ്ടി പകരം വീട്ടാൻ ആരാണുള്ളത്? റസൂലുള്ള ഉദ്ദേശിക്കുന്നത് അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സലൂൽ എന്ന പിശാചിനെയാണ്. അവനാണ് ഈ കാര്യത്തിന് എല്ലാ നിലക്കുമുള്ള കോപ്പുകൂട്ടുന്നത്, ആളുകൾക്കിടയിൽ ഈ വർത്തമാനം പ്രചരിപ്പിക്കുകയും അതിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നത് അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സലൂലാണ്. പക്ഷെ അവൻ തന്ത്രശാലിയായിരുന്നു, അവൻ പരസ്യമായി നാവുകൊണ്ടിത് പറയുകയില്ല, അവൻ ആളുകൾക്ക് ഇതിങ്ങനെ രഹസ്യമായി തിരികെ കയറ്റി വെച്ചു കൊടുക്കും, എന്നിട്ട് അവരെ വിട്ട് ആളുകൾക്കിടയിൽ പറയിപ്പിക്കും. റസൂലുള്ള പറഞ്ഞു, അവന്റെ കാര്യത്തിൽ എനിക്ക് വേണ്ടി പകരം ചോദിക്കാൻ ആരാണുള്ളത്? ഫവല്ലാഹി മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ, എന്റെ ഭാര്യയെ പറ്റി ഒരു കുറ്റം ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല, അവരൊരു മോശക്കാരിയാണ് എന്ന് എനിക്ക് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല. വലഖദ് ദക്കറു റജുലൻ മാ അലിംതു അലൈഹി ഇല്ലാ ഖൈറാ, അവർ ആയിഷയെ ചേർത്തു പറയുന്ന സഫ്വാൻ ആകട്ടെ, സഫ്വാനെ കുറിച്ചും ഞാൻ ഇതുവരെ മോശമായ ഒരു കാര്യവും കേട്ടിട്ടില്ല. വമാ കാന യദ്ഖുലു അലാ അഹ്ലി ഇല്ലാ മഅ, എന്റെ വീട്ടിൽ എന്നോടൊപ്പമല്ലാതെ സഫ്വാൻ ഇതുവരെ പ്രവേശിച്ചിട്ട് പോലുമില്ല. അപ്പോൾ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങേക്ക് വേണ്ടി ഞാൻ പകരം ചോദിക്കാം. അദ്ദേഹം ഔസ് ഗോത്രക്കാരനാണ് സഅദ് ഇബ്നു മുആദ്. അദ്ദേഹം പറഞ്ഞു, ഇൻ കാന മിനൽ ഔസ് ദറബ്തു ഉനുഖ, അള്ളാഹുവിന്റെ റസൂലെ, അവൻ ഔസുകാരനാണെങ്കിൽ നിങ്ങൾ പറയും, ഞാൻ അവന്റെ തലയെടുത്തു കൊള്ളാം, ഞാൻ ഔസിന്റെ നേതാവാണ്. സഅദ് ഇബ്നു മുആദ് ഔസ് ഗോത്രത്തിന്റെ നേതാവാണ്. വഇൻ കാന മിൻ ഇഖ്വാനിനാ മിനൽ ഖസ്റജ്, നമ്മുടെ സഹോദരങ്ങളായ ഖസ്റജിൽ പെട്ടവനാണ് അവനെങ്കിൽ, അമർതനാ ഫഫഅൽന അംറക, നബിയെ നിങ്ങൾ കൽപ്പിച്ചോളൂ, നിങ്ങളുടെ കൽപ്പന ഞങ്ങൾ നിറവേറ്റാം. ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുന്നു, ഫഖാമ സഅദ് ഇബ്നു ഉബാദ, സഅദ് ഇബ്നു മുആദിന്റെ വർത്തമാനം കേട്ടപ്പോൾ സഅദ് ഇബ്നു ഉബാദ എഴുന്നേറ്റ് നിന്നു. അദ്ദേഹം ഖസ്റജുകാരനാണ്. സഅദ് ഇബ്നു ഉബാദ നല്ല സഹാബിയാണ്, പ്രസിദ്ധനായ സഹാബിയാണ്, റസൂലുള്ളയുടെ സഹാബികളിൽ പ്രമുഖനാണ്. പക്ഷേ അദ്ദേഹം ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ പിശാജ് ഒരു തരത്തിലുള്ള അസബിയ വർഗീയത കൊണ്ടുപോയിട്ടു. അദ്ദേഹം ഖസ്റജുകാരനാണ്, സഅദ് ഇബ്നു മുആദ് ഔസുകാരനാണ്. അദ്ദേഹം മനസ്സിലാക്കിയത് ഖസ്റജുകാരുടെ കൂട്ടത്തിൽപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സലൂലിനെ കൊല്ലാൻ വേണ്ടി സഅദ് ഇബ്നു മുആദ് കണ്ടെത്തിയ ഒരു വഴിയാണ് ഇത് എന്നാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരുത്തനെ കൊല്ലാൻ വേണ്ടി ശദുബ്നു മുആദ് കണ്ടെത്തിയ ഒരു മാർഗമാണ് ഇത് എന്നാണ് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വന്നത്. റസൂലുള്ളക്കെതിരായി നിന്നതല്ല അദ്ദേഹം, കാരണം അള്ളാഹുവിന്റെ റസൂല് അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സല്ലം കൊല്ലാൻ പറഞ്ഞിട്ടില്ല. ശദുബ്നു മുആദ് പറയുന്നത് അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സല്ലം കൊല്ലണമെന്നാണ്. അദ്ദേഹം മനസ്സിലാക്കിയത് റസൂലുള്ള പറയാത്തൊരു കൽപ്പനയും ശദുബ്നു മുആദ് പറയുന്നുണ്ട് എങ്കിൽ അത് എന്റെ സമൂഹത്തിൽ എന്റെ ഗോത്രത്തിൽപ്പെട്ട ആളുകളെ തരത്തിൽ കൊല്ലാൻ വേണ്ടിയാണ് എന്ന തോന്നൽ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഷെയ്ത്താൻ ഇട്ടുകൊടുത്തു. അദ്ദേഹം എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ഖദബ്ച. അറബികൾ ചിലപ്പോൾ ഖദബ്ച എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതായിരിക്കും, നീ പറഞ്ഞത് അബദ്ധമാണ്, കളവാണ് എന്നല്ല, നീ പറഞ്ഞത് അബദ്ധമാണ്. ലാമറുല്ലാഹി, എന്താണ് അദ്ദേഹം പറഞ്ഞത്? നീ പറഞ്ഞ അബദ്ധമാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂലിനെ കൊല്ലുക എന്ന നിന്റെ തീരുമാനം അബദ്ധമാണ്, അല്ലാതെ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂലിനെ അദ്ദേഹം ന്യായീകരിച്ചതല്ല. അദ്ദേഹം പറഞ്ഞു, ലാ തഖ്ദുറുഹു, ലാ തഖ്തുൽഹു, ലാ തഖ്തുൽഹു വലാ തഖ്ദുറു അലാ ഖത്ലി, നിനക്ക് അബ്ദുല്ലാഹിയെ കൊല്ലാൻ സാധിക്കുകയില്ല, നിന്നെ അതിന് ഞങ്ങൾ വിടുകയില്ല. അങ്ങനെ സഹാബികൾക്കിടയിൽ സംസാരമായി. റസൂലുള്ള മിമ്പറിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്. മസ്ജിദിലാകെ ശബ്ദമാണ്. അവർക്കിടയിൽ പരസ്പരം വർത്തമാനം ഉയരാൻ തുടങ്ങി. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ അവരോട് ശബ്ദം താഴ്ത്താൻ പറഞ്ഞു, മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ പതുക്കെ പതുക്കെ അവർ നിശബ്ദരായി, എല്ലാവരും മിണ്ടാതെയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്ന് ഇറങ്ങി വന്നു. ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുന്നു, ഫനകസ്തു യൗമി ദാലിക കുല്ലഹു ലാ യർഖഊ ലി ദംഉ, ആ ദിവസം മുഴുവൻ ഞാൻ കഴിച്ചുകൂട്ടുകയാണ്, എന്റെ കണ്ണുനീർ തോർന്നിട്ടില്ല. വല അക്തഹിലു ബിനൗമിൻ, ഞാൻ ഉറങ്ങുന്നില്ല. ചില റിവായത്തുകളിൽ മൂന്ന് ദിവസം ഒരു ഉറങ്ങാതെ കഴിച്ചുകൂട്ടിയെന്ന്, ആയിഷ റളിയല്ലാഹു അൻഹ മൂന്ന് ദിവസം ഒരു ഉറങ്ങാതെ കഴിച്ചുകൂട്ടിയെന്ന്. അങ്ങനെ فأصبح أبواي عندي, വാപ്പയും ഉമ്മയും എന്റെ അടുക്കൽ തന്നെ കൂടി. അവരെന്റെ വീട്ടിലേക്ക് വന്നു. അബൂബക്കറും ഉമ്മു റുമാനും എന്റെ അരികിൽ തന്നെയാണ്. അവരുടെ പേടി, ഞാനിങ്ങനെ സങ്കടം കാരണം എനിക്ക് വല്ല അസുഖവും ബാധിച്ച് ഞാൻ മരിച്ചു പോകുമോ എന്ന പേടിയിലാണ് അവരെന്റെ ചുറ്റുഭാഗത്ത് തന്നെ നിൽക്കുകയാണ്, അബൂബക്കറും ഉമ്മു റുമാനും. അങ്ങനെ അവർ രണ്ടുപേരും എന്റെ അടുക്കലുള്ള സന്ദർഭത്തിൽ അൻസാരികളിൽപ്പെട്ട ഒരു സ്ത്രീ എന്റെ അരികിൽ അനുവാദം ചോദിച്ചു വന്ന് അവരെന്റെ അരികിലിരുന്ന് എന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ കരയുകയാണ്. ആ സ്ഥലത്തേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി വരുന്നത്. അള്ളാഹുവിന്റെ റസൂൽ അങ്ങോട്ട് കയറി വന്ന് സലാം പറഞ്ഞു. അവിടുന്ന് അവിടെ വന്നിരുന്നു. റസൂലുള്ള ഈ പറഞ്ഞ സംസാരങ്ങൾ മദീനയിൽ ഉണ്ടായതു മുതൽ എന്റെ അരികിൽ വന്നിരുന്നിട്ടില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വന്നിരുന്നു. എന്റെ വിഷയത്തിൽ ഒരു വഹയും ഇറങ്ങിയിട്ടില്ല, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നൊരു സന്ദേശവും വന്നിട്ടില്ല. ഒരു മാസമായി ഇതുപോലെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ അരികിൽ വന്നിരുന്നു. അവിടുന്ന് ഹംദും സലാത്തും പറഞ്ഞു, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് സംസാരിക്കാൻ തുടങ്ങി. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, يا عائشة إنه قد بلغني عنك كذا وكذا, എന്നെ പറ്റി ഞാൻ പലതും പറഞ്ഞു കേൾക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എന്താണ് ആളുകൾ പറയുന്നത് എന്ന് പറഞ്ഞില്ല. അവിടുന്ന് പറഞ്ഞു, ആയിഷ നിന്നെ പറ്റി പലതും പറഞ്ഞു കേൾക്കുന്നു, ആളുകൾ പലതും പറയുന്നുണ്ട്. ഫഇൻ കുൻതി ബറീഅതൻ ഫസയുബറിഉകില്ലാ, നീ തെറ്റ് ചെയ്തിട്ടില്ല, നിരപരാധിയാണ് എങ്കിൽ അള്ളാഹു നിന്റെ നിരപരാധിത്വം തെളിയിക്കുക തന്നെ ചെയ്യും. വഇൻ കുൻതി അൽമംതി ബിദംബിൻ ഫസ്തഗ്ഫിറില്ലാ വതൂബി ഇലൈഹി, നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു തെറ്റിനെ കുറിച്ചുള്ള ചിന്ത വന്നിട്ടുണ്ട് എങ്കിൽ നീ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് പാപമോചനം തേടുക, അള്ളാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങുക. فإن العبد إذا اعترف بذنبه ثم تاب إلى الله تاب الله عليه, അള്ളാഹുവിന്റെ അടിമ അവൻ തെറ്റ് സമ്മതിക്കുകയും പശ്ചാത്തപിക്കുകയും ചെയ്താൽ അള്ളാഹു പുറത്തു കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സംസാരം അവസാനിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, എന്റെ കണ്ണുനീര് അവിടെ അവസാനിച്ചു. പിന്നെ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നിട്ടില്ല. അങ്ങനെ ഞാൻ എൻ്റെ വാപ്പയോട് പറഞ്ഞു, അജിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീമാ ഖാൽ. വാപ്പ, അള്ളാഹുവിൻ്റെ റസൂലിന് നിങ്ങൾ മറുപടി പറയുക, ഞാനല്ല മറുപടി പറയേണ്ടത്. വാപ്പ മറുപടി പറയുക. അപ്പോൾ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, വല്ലാഹി മാ അദ്രി മാ അഖൂലു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിനോട് എന്താണ് പറയേണ്ടത് എന്ന് എനിക്കറിയുകയില്ല. ഹദീസുൽ ഇഫ്ക് നിങ്ങൾ പരിശോധിച്ചാൽ ആ സംഭവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളയുടെ ഭാര്യ ആയിഷയെ നിരപരാധിയാക്കുന്ന ആയത്ത് അവതരിക്കുന്നത് വരെ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ വിഷയത്തിൽ ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ല. എൻ്റെ മകൾ നിരപരാധിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല, തെറ്റുകാരിയാണ് എന്നും അദ്ദേഹം പറഞ്ഞില്ല, ഒരക്ഷരം അദ്ദേഹം മിണ്ടിയിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹ ഉമ്മയുടെ അടുക്കലേക്ക് നോക്കി, എന്നിട്ട് അവരോട് പറഞ്ഞു, അജീബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമ്മ അല്ലാഹുവിൻ്റെ റസൂലിന് മറുപടി കൊടുക്ക്. അവർ പറഞ്ഞു, മാ അദ്രി മാ അഖൂലു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയോട് എന്താണ് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല മകളെ. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ റസൂലുള്ളക്ക് മറുപടി പറഞ്ഞു, നബിയോട് ഞാൻ പറഞ്ഞു, അന ജാരിയതുൻ ഹദീസതു സിൻ, നബിയെ ഞാൻ ചെറിയ പെൺകുട്ടിയാണ്, ലാ അഖ്റഉ കസീറൻ മിനൽ ഖുർആൻ, ഖുർആൻ ധാരാളമായി ഞാൻ പാരായണം ചെയ്യാറില്ല. അതവർ പറയാനുള്ള കാരണം, പിന്നീട് അവർ സംസാരിക്കുന്ന സമയത്ത് അവർക്ക് യഅഖൂബ് നബിയുടെ പേര് ഓർമ്മ വന്നില്ല. അതിനുള്ള കാരണമായി കൊണ്ടാണ് അവരിത് പറഞ്ഞത്, ഞാൻ ധാരാളം ഖുർആൻ പാരായണം, എനിക്ക് യഅഖൂബ് നബിയുടെ പേര് അദ്ദേഹത്തെ അവർക്ക് ഓർമ്മ വന്നില്ല. അവർ പറഞ്ഞു, ഇന്നി വല്ലാഹി ലഖദ് അലിംതു ലഖദ് സമിഅ്തും ഹാദൽ ഹദീസ ഹത്താ ഇസ്തഖറ ഫി അൻഫുസികും വസദ്ദഖ്തും ബിഹ്, എനിക്ക് മനസ്സിലായിട്ടുണ്ട്, നിങ്ങളെല്ലാം ഈ വാർത്ത കേൾക്കുകയും അത് നിങ്ങളുടെ മനസ്സിൽ ഉറക്കുകയും ചെയ്തിരിക്കുന്നു, അതാണ് സത്യമെന്ന് നിങ്ങളൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഞാൻ നിങ്ങളോട് ഫല ഇൻ ഖുൽതു ലക്കും ഇന്നി ബരീഅ, ഞാൻ നിരപരാധിയാണ് എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, വല്ലാഹു യഅലമു അന്നി മിൻഹു ബരീഅ, അള്ളാഹുവിന് അറിയാം ഞാൻ നിരപരാധിയാണ് എന്ന്, ഞാൻ നിരപരാധിയാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ല, തുസദ്ദിഖൂനി ബിദാലിക്, നിങ്ങളിൽ ഒരാളും ഞാൻ പറയുന്നത് സത്യമാണ് എന്ന് വിശ്വസിക്കുകയില്ല. ഫല ഇൻ ഖുൽതു ലക്കും ഫല ഇൻ അഅ്തറഫ്തു ലക്കും ബി അംറിൻ വല്ലാഹു യഅലമു അന്നി മിൻഹു ബരീഅത്തുൻ ലതുസദ്ദിഖുന്നി, അള്ളാഹുവിന് അറിയാം ഞാൻ നിരപരാധിയാണ് എന്ന്, പക്ഷേ ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് സമ്മതിച്ചാൽ, ഞാൻ കളവായി നിങ്ങളോടത് പറഞ്ഞാൽ, നിങ്ങളെല്ലാവരും എന്നെ സത്യപ്പെടുത്തും. വല്ലാഹി മാ അജിദു ലക്കും മസലൻ ഇല്ല ഖൗല അബി യൂസുഫ ഹൈന ഖാൽ, യൂസുഫിന്റെ പിതാവ്, അവർക്ക് യാഖൂബ് നബിയുടെ പേര് ഓർമ്മ വന്നില്ല, യൂസുഫിന്റെ പിതാവ് പറഞ്ഞ വാക്കല്ലാതെ എനിക്ക് നിങ്ങളോട് പറയാൻ വയ്യ. ഫസബ്റുൻ ജമീൽ, നന്നായി ക്ഷമിക്കുക തന്നെ. വല്ലാഹു മുസ്തആനു അലാ മാ തസിഫൂൻ, നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതിൽ നിന്ന് സഹായം തേടാൻ അല്ലാഹു മതിയായവനാണ്. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അത് പറഞ്ഞതിന് ശേഷം ഞാൻ റസൂലുള്ളയുടെ അടുക്കൽ നിന്ന് തിരിഞ്ഞു കിടന്നു, അവിടത്തേക്ക് മുഖം കൊടുക്കാതെ മാറിക്കിടന്നു. ആ സന്ദർഭത്തിലെല്ലാം എനിക്കറിയാം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എം, അള്ളാഹു എൻ്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തുമെന്ന് എനിക്കുറപ്പാണ്. പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അള്ളാഹു എൻ്റെ വിഷയത്തിൽ വിശുദ്ധ ഖുർആനിൽ ആയത്തുകൾ അവതരിപ്പിക്കുമെന്ന്, അള്ളാഹു ഖുർആനിൽ ആയത്തുകൾ എൻ്റെ കാര്യത്തിൽ അവതരിപ്പിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. മസ്ജിദുകളിൽ ജനങ്ങൾ ഓതുന്ന രൂപത്തിൽ ഖുർആൻ അവതരിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. കാരണം അതിനുമാത്രം വലിയ സ്ഥാനമൊന്നും എനിക്കുള്ളതായി ഞാൻ കരുതിയിരുന്നില്ല. വല ശഅനി ഫീ നഫ്സി കാന അഹ്ഖറു മിൻ അൻ യതകല്ലമ അല്ലാഹു ഫീയ ബി അംറിൻ യുത്ലാ, ഖുർആനിൽ ആളുകൾ ഓതുന്ന രൂപത്തിൽ വിശുദ്ധ ഖുർആനിൽ ആയത്തുകൾ അവതരിപ്പിക്കാൻ മാത്രം എനിക്ക് സ്ഥാനമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചത് അള്ളാഹുവിൻ്റെ റസൂൽ ഉറക്കത്തിൽ വല്ല സ്വപ്നമോ മറ്റോ അവിടുന്ന് കാണും. അങ്ങനെ എൻ്റെ നിരപരാധിത്വം വ്യക്തമാകും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അള്ളാഹു എന്നെ എൻ്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അടുക്കൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല. റസൂൽ അവിടെ തന്നെ ഇരിക്കുകയാണ്. അവിടുന്ന് എഴുന്നേറ്റു പോകുന്നതിന് മുൻപ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വഹി വന്നു. فأخذه ما كان يأخذه من البرحاء الله عند رسول صلى الله عليه وسلم وحين വരുമ്പോൾ ഉണ്ടാകാറുള്ള കടുത്ത ചൂട് അവിടുത്തെ ശരീരത്തിൽ നിന്ന് വേർപ്പുകൾ പൊട്ടി പിന്നെ പുറത്തേക്ക് ഉറ്റാൻ തുടങ്ങി. റസൂലിനൊക്കെ വഹി വരുമ്പോൾ അവിടുത്തെ ശരീരത്തിൽ നിന്ന് വേർപ്പ് തുള്ളികൾ ഉറ്റി വീഴും. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിന് വഹി ഇറങ്ങുന്നുണ്ട് എന്ന് അവിടെ കൂടിയവർക്ക് മനസ്സിലായി. فَأَمَّا أَنَا حِينَ رَأَيْتُ مِنْ ذَلِكَ مَا رَأَيْتُ فَوَاللَّهِ مَا فَزِعْتُ وَلَا بَالَيْتُ റസൂലിന് വഹി ഇറങ്ങുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ എനിക്ക് അത് യാതൊരു പരിഭ്രാന്തിയും ഉണ്ടാക്കിയില്ല. എനിക്കറിയാം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. وعرفت اني بريئه وان الله عز وجل غير ظالم ഞാൻ നിരപരാധിയാണ്, അല്ലാഹു എന്നോട് ഒരിക്കലും അനീതി ചെയ്യുകയില്ല എന്ന് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് എനിക്ക് പേടിയില്ല. واما ابوايا എന്നാൽ എൻ്റെ വാപ്പയും ഉമ്മയും റസൂലിന് വഹി നൽകുന്നത് കാണുന്ന സന്ദർഭത്തിൽ അവരിങ്ങനെ പേടിച്ചു ഉറക്കുകയാണ്. അവരെ നോക്കിയപ്പോൾ ഞാൻ പേടിച്ചുപോയി, അവരിപ്പോൾ മരിച്ചു വീഴുമെന്ന് എനിക്ക് തോന്നിപ്പോയി. പേടി കാരണത്താൽ ജനങ്ങൾ പറയുന്നത് ശരിയാണ് എന്ന രൂപത്തിൽ ഖുർആനിൽ ആയത്തുകൾ ഇറങ്ങുമോ എന്ന പേടിയിൽ അവരിങ്ങനെ നിൽക്കുന്നത് ഞാൻ കാണുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് വഹി അവസാനിച്ചു. വഹി അത് ഇറങ്ങുന്നതിൻ്റെ പ്രയാസം റസൂലുള്ളയിൽ നിന്ന് മാറി നിന്നു. അങ്ങനെ അവിടുന്ന് ചിരിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചു. അവിടുന്ന് ആദ്യമായി പറഞ്ഞ വാക്ക് ഇതാണ്, യാ ആയിഷതു അമ്മല്ലാഹു അസ്സ വജല്ല ഫഖദ് അമ്മല്ലാഹു അസ്സ വജല്ല ഫഖദ് ബറഅകി. ആയിഷ, അല്ലാഹു സുബ്ഹാനഹു വതആല നീ നിരപരാധിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫഖാലത് ഉമ്മി, എൻ്റെ ഉമ്മ പറഞ്ഞു, കൂമി ഇലൈ ആയിഷ, റസൂലിൻ്റെ അടുക്കലേക്ക് എഴുന്നേറ്റ് ചെല്ലുക. ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, വല്ലാഹി ലാ അഖൂമു ഇലൈ, ഞാൻ അങ്ങോട്ട് എഴുന്നേറ്റ് ചെല്ലുകയില്ല. ولا احمد الا الله عز وجل അല്ലാഹുവിനോടല്ലാതെ എനിക്ക് നന്ദി പറയാനില്ല. ഹുവ അല്ലദി അൻസല ബറാഅതി, അല്ലാഹുവാണ് ഞാൻ നിരപരാധിയാണ് എന്ന് പറഞ്ഞത്. ഹുവ അല്ലദി അൻസല ബറാഅതി, അല്ലാഹുവാണ് ഞാൻ നിരപരാധിയാണ് എന്ന് പറഞ്ഞത്. ഞാൻ നബിയുടെ അടുക്കലേക്ക് എഴുന്നേറ്റ് പോവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കിയ ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷക്ക് കേൾപ്പിച്ചു കൊടുത്തു. അല്ലാഹു പറഞ്ഞു, ഇന്നല്ലദീന ജാഉ ബിൽ ഉസ്കി ഉസ്ബതും മിൻകും, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വന്ന കുറച്ചാളുകൾ അവർ തന്നെയാണ് ആയിഷക്കെതിരെ കള്ളവാർത്ത പ്രചരിപ്പിച്ചത്. ലാ തഹ്സബൂഹു ഷറ്റൻ ലക്കും, അത് നിങ്ങൾക്ക് ഉപദ്രവകരമാണ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. ബൽ ഹുവ ഖൈറുൽ ലക്കും, അത് നിങ്ങൾക്ക് ഖൈറാണ്. ലികുല്ലി ബൽ ഹുവ ഖൈറുൽ ലക്കും ലികുല്ലി ഇംറിഇൻ മിൻഹും മക്തസബ മിനൽ ഇസ്മ്, അവരിൽ ഓരോരുത്തർക്കും അവർ ചെയ്ത തിന്മയുടെ പാപഫലം ഉണ്ടായിരിക്കും. വല്ലദീ തവല്ല കിബറഹു മിൻഹും ലഹു അദാബുൻ അദീം, അതിൽ ഈ പണിക്ക് നേതൃത്വം നൽകിയവൻ അവന് വേദനിക്കുന്ന ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തുന്ന ആയത്ത് അവതരിച്ചു. റസൂലുള്ള മസ്ജിദിലേക്ക് ചെന്നു. അവിടുന്ന് ജനങ്ങൾക്ക് മുൻപിൽ ഖുത്ബ പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൽ സൂറത്തു നൂറിൽ അവതരിച്ച ഈ ആയത്തുകൾ അല്ലാഹുവിൻ്റെ റസൂൽ അവരെ കേൾപ്പിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കള്ള ആരോപണത്തിന് നേതൃത്വം നൽകിയ മുസ്തഹ് ഇബ്നു ഉസാസ, ഹസ്സാൻ ഇബ്നു സാബിത്, ഹംന ബിൻത് ജഹ്ഷ് എന്നീ മൂന്ന് സഹാബികൾ, അവർ സഹാബികളാണ് റളിയല്ലാഹു അൻഹും, പക്ഷെ അവർക്ക് ഈ കാര്യത്തിൽ വലിയ അബദ്ധം സംഭവിച്ചു. അവർക്ക് 80 അടി വ്യഭിചാരോപണം പറഞ്ഞതിൻ്റെ ഫലമായുള്ള 80 അടി ആ ആളുകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിധിച്ചു. എന്നാൽ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ അവനെ റസൂലുള്ള വെറുതെ വിട്ടു. അതിന് കാരണം ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ കഫാറത്തായി നൽകപ്പെടുന്ന ഇത്തരം ഹദ്ദുകൾ അത് മുഅ്മിനാണ് ആവശ്യമുള്ളത്, ഇവന് കഫാറത്ത് കൊണ്ട് കാര്യമില്ല, അവൻ പരലോകത്ത് ശിക്ഷിക്കപ്പെടാനുള്ളവനാണ്, അവനവിടെ രക്ഷപ്പെടാൻ പോകുന്നില്ല, അവന് കഫാറത്ത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ ഈ പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഉപേക്ഷിച്ചു, അവനെ ഒഴിവാക്കി. പിന്നീട് പിൽക്കാലഘട്ടത്തിൽ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വരികയും മാപ്പ് ചോദിക്കുകയും ചെയ്ത സംഭവം പിന്നീട് ഉണ്ടായിട്ടുണ്ട്. ഈ വിഷയത്തിൽ സൂക്ഷ്മത കാണിച്ച രണ്ടു പേർ, ഒന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ തുല്യ സ്ഥാനം റസൂലുള്ളയുടെ ഭാര്യമാരിൽ ഉണ്ടായിരുന്ന സൈനബ് ബിൻതു ജഹ്ഷാൻ. ആയിഷ പിന്നീട് പറയാറുണ്ടായിരുന്നു, റസൂലുള്ളയുടെ ഭാര്യമാരിൽ എന്നോടൊപ്പം പദവി ഉണ്ടായിരുന്നത്, എന്നോട് മത്സരിച്ചിരുന്നയാൾ സൈനബ് ബിൻതു ജഹ്ഷാൻ, പക്ഷേ എനിക്കെതിരെ ഉണ്ടായ കള്ള ആരോപണം, ആ ആരോപണത്തിൽ സൂക്ഷ്മത പാലിച്ചത് സൈനബ് ബിൻതു ജഹ്ഷാൻ. അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ് അഹ്മി സംഇ വബസരി, അല്ലാഹുവിൻ്റെ റസൂലെ എന്റെ കേൾവിയും എന്റെ കാഴ്ചയും ഞാൻ സുരക്ഷിതമാക്കട്ടെ. വല്ലാഹി മാ അലിംതു ഇല്ലാ ഖൈറാ, ഞാൻ ആയിഷയെ കുറിച്ച് നല്ലതല്ലാതെ മറ്റൊന്നും കേട്ടിട്ടില്ല, ഞാൻ നല്ലതല്ലാതെ മറ്റൊന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനെ നീതി പാലിച്ച ഒരാളാണ് സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ. അതുപോലെ തന്നെ മറ്റൊരാൾ അബു അയ്യൂബിൻ അൽ അൻസാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഈ വാർത്ത കേട്ടപ്പോൾ വിശുദ്ധ ഖുർആനിൽ അദ്ദേഹത്തിന്റെ ആ വാക്ക് അതുപോലെ വന്നിട്ടുണ്ട്. ഈ വാർത്ത അദ്ദേഹത്തിന്റെ ചെവിയിലെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, സുബ്ഹാനക, അല്ലാഹുവേ നീ പരിശുദ്ധനാ, മാ യകൂനു ലനാ അൻ നതകല്ലമ ബിഹാദ, ഇത് നമുക്ക് സംസാരിക്കാൻ അനുവദിക്കപ്പെട്ട കാര്യമല്ല. സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അദീം, ഇത് വളരെ വലിയ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു കള്ളവാർത്ത മാത്രമാണ് എന്ന് പറഞ്ഞയാൾ അബു അയ്യൂബിൻ അൻസാരി റളിയല്ലാഹു അൻഹു. ഈ സംഭവം, ഈ ആയത്ത്, സുബ്ഹാനല്ലാഹ്, ഈ ആയത്ത് അവതരിക്കുന്നതിന് മുൻപ്, ഈ ആയത്ത് അവതരിച്ചു കഴിഞ്ഞതിന് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു എന്നാൽ, അബൂബക്കർ വാപ്പ നിങ്ങൾ എന്തുകൊണ്ടാണ് ഞാൻ നിരപരാധിയാണ് എന്ന് പറയാതിരുന്നത്, ഞാൻ നിരപരാധിയാണ് എന്ന കാര്യം നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല? ആ സന്ദർഭത്തിലാണ് അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മാ അദ്രി അയ്യു അർദിൻ തുഖില്ലുനി വ അയ്യു സമാഇൻ തുദില്ലുനി ഇദാ ഖുൽതു ഫീ അൽഖുർആൻ ഇദാ ഖുൽതു ഫീ ദീനില്ലാഹി മാ ലം അഅലം, ഏത് ആകാശമാണ് എനിക്ക് തണൽ വിരിക്കുക, ഏത് ഭൂമിയാണ് എന്നെ താങ്ങി നിർത്തുക, അള്ളാഹുവിന്റെ ദീനിൽ അറിവില്ലാത്ത ഒരു കാര്യം ഞാൻ സംസാരിച്ചാൽ. സ്വന്തം മകളുടെ കാര്യത്തിൽ അവർ വളർത്തിയ, അവർ ഇഫ്ഫത്തോടുകൂടി സൂക്ഷ്മതയോടുകൂടി വളർത്തിയ മകളാണ് ആയിഷ. അവരെക്കുറിച്ച് പറയപ്പെടാവുന്നതിൽ ഏറ്റവും മോശമായ ഒരു കാര്യമാണ് ആ പറയപ്പെട്ടത്. ആ പിതാവ് വിശുദ്ധ ഖുർആൻ അവതരിക്കാതെ ഒരു കാര്യം പോലും അതിൽ സംസാരിക്കില്ല. ഈ ആയത്തുകൾ അവതരിച്ച ഉടനെ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ചിലവിന് കൊടുത്തിരുന്നയാളാണ് മുസ്തഹ് റളിയല്ലാഹു അൻഹു എന്ന സഹാബി, അദ്ദേഹം പറഞ്ഞു, അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ലാ ഉൻഫിഖു അലാ മുസ്തഹ് ഷൈഅൻ അബദാ, എന്റെ മകൾക്കെതിരെ ആരോപണം പറഞ്ഞ മുസ്തഹ്, അവന് ഞാൻ ഇനി ഒന്നും നൽകുകയില്ല, അവന് ഇനി എന്റെ അടുക്കൽ ചിലവില്ല എന്ന് അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു. വല അൻഫഉഹു ബിനഫ്ഇൻ അബദാ, ഇനി ഒരു ഉപകാരവും എന്റെ അടുക്കൽ നിന്ന് അവന് കിട്ടുകയില്ല, സത്യം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തു നൂറിൽ തന്നെ ഈ വിഷയം പറഞ്ഞതിന് തൊട്ടുടനെ അള്ളാഹു സുബ്ഹാനഹു വതആല ആയത്ത് അവതരിപ്പിച്ചു, ولا يأتل أولو الفضل منكم والسعة أن يؤتوا أولي القربى والمساكين والمهاجرين في سبيل الله ഒരിക്കലും ദരിദ്രർക്ക് കുടുംബക്കാർക്ക് മുഹാജിറുകൾക്ക് ഈ മൂന്ന് കാര്യവും മുസ്താഹിന്റെ കാര്യത്തിൽ ഒരുമിച്ചിട്ടുണ്ട്. മുസ്താഹ് അബൂബക്കറിന്റെ കുടുംബമാണ്, ദരിദ്രരാണ്, മുഹാജിറുകളാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ദാനം നൽകുന്നവർ ഞങ്ങൾ ഇനി അത് ചെയ്യുകയില്ല എന്ന് പറയാൻ പാടില്ല. അള്ളാഹു അബൂബക്കറിനെ വിശേഷിപ്പിച്ചത് ഉലുൽ ഫദൽ എന്നാണ്, ശ്രേഷ്ഠതയുള്ള ആളുകൾ, നന്മയുള്ള ആളുകൾ. അവരങ്ങനെ പറയാൻ പാടില്ല. വല്യഅഫു, അവർ വിട്ടുകൊടുക്കട്ടെ. വല്യസ്ഫഹു, അവർ പുറത്തു കൊടുക്കട്ടെ. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറ അല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു നൽകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറ അല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു നൽകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? വല്ലാഹു ഗഫൂറുൻ റഹീം, അല്ലാഹു ഏറെ പുറത്തു കൊടുക്കുന്നവനാണ്, അല്ലാഹു ഏറെ കരുണയുള്ളവനാണ്. ഈ ആയ ചൗദരിച്ചപ്പോൾ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബലാ വല്ലാഹ്, അല്ലാഹു തന്നെ സത്യമായും, ഇന്നി ഉഹിബ്ബു അൻ യഗ്ഫിറ അല്ലാഹു ലി, അല്ലാഹു എനിക്ക് പുറത്തു നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം മിസ്തഹിന്റെ അടുക്കലേക്ക് ചെല്ലുകയും അദ്ദേഹത്തിന് കൊടുക്കാറുണ്ടായിരുന്നത് അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുൻപ് ചെയ്ത സത്യത്തിന് പകരമായി കൊണ്ട് അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ലാ അൻസിഉഹാ മിൻഹു അബദ, മിസ്തഹിനുള്ള ഈ സഹായം ഞാൻ ഒരിക്കലും അവസാനിപ്പിക്കുകയില്ല, അള്ളാഹു തന്നെ സത്യം എന്ന് അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു. ഈ സംഭവം ഹാദിസത്തുൽ ഇഫ്ക്, അത് സംഭവിച്ചതിന് ശേഷം പിന്നീട് അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സലൂൽ, അവന്റെ സ്ഥാനം ജനങ്ങൾക്കിടയിൽ തീർത്തുമിടിഞ്ഞു. ആളുകൾ അവനെ തിരിഞ്ഞു നോക്കാതെയായി. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സംഭവത്തിന് ശേഷം ജനങ്ങൾക്കിടയിൽ അവന് ബാക്കി ഉണ്ടായിരുന്ന ചെറിയൊരു സ്ഥാനം വരെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. മുനാഫിഖുകൾ വരെ അവനെ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിലേക്കെത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് പറഞ്ഞു, കൈഫ യാ ഉമർ, ഇപ്പോൾ എങ്ങനെയുണ്ട് ഉമർ? أما والله لو قتلته يوم قلت لي أقتله لأرعدت له أنوف. നീ മുൻപ് എന്നോട് പറഞ്ഞില്ലേ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂലിനെ കൊന്നുകളയാമെന്ന്? അന്ന് നീ അത് ചെയ്തിരുന്നെങ്കിൽ എത്രയോ ആളുകൾ അവർ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങുമായിരുന്നു. വലവ് അമർത്തുഹൽ യൗമ ബിഖസ്ലിഹി ലഖതലതുഹു, എന്നാൽ അവരോട് ഞാൻ ഇന്ന് ഉബൈയിനെ കൊല്ലാൻ പറഞ്ഞാൽ, അബ്ദുല്ലാഹി ഇബ്നു ഉബൈയിനെ കൊല്ലാൻ പറഞ്ഞാൽ അവരിന്ന് പോയി കൊന്നുകളയും. അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ അവനെ കൊന്നുകളെ ഞാൻ ഇന്ന് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരിന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂലിനെ കൊന്നുകളയും. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖദ് വല്ലാഹി അലിംതു ലഅംറു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഅ്ളമു ബറകതൻ മിൻ അംരി, അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയാണ് എന്റെ കൽപ്പനയേക്കാൾ, എന്റെ തീരുമാനത്തെക്കാൾ ബറകത്തുള്ളത് എന്ന് നബിയെ എനിക്കറിയാം. അങ്ങനെ ഏതാണ്ട് ഒരു മാസം നീണ്ടു നിന്ന ഈ പ്രശ്നം ആ സംഭവത്തോടുകൂടിയാണ് അവസാനിക്കുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച വലിയ ഒരു പ്രതിസന്ധിയിൽ നിന്ന് അവിടുന്ന് കരകയറുകയുണ്ടായി. ഈ സംഭവം, ഈ വിഷയത്തിൽ വന്ന ഹദീസ് 60 പരം പാഠങ്ങൾ അൽഹാഫിളു ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹം തന്റെ ഗ്രന്ഥത്തിൽ ഈ ഹദീസിന്റെ കീഴിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾ സഹീഹുൽ ബുഖാരി എടുത്തു നോക്കിയാൽ ഈ ഹദീസ് പല റിവായത്തുകൾ സുദീർഘമായി കാണാൻ സാധിക്കും. നിങ്ങൾ വായിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ധാരാളം പാഠങ്ങളുള്ള ഹദീസാണ്. അതിൻ്റെ അറബിയിലുള്ള ലഫ്ദുകളിൽ അനേകം പാഠങ്ങളുണ്ട്. അത് ഈ സന്ദർഭത്തിൽ വിശദീകരിച്ച് പറയുക എന്നത് യോജിച്ച സമയമല്ല. അതുകൊണ്ട് മതവിദ്യാർത്ഥികളായ ആളുകൾ ഈ ഹദീസും പരിശോധിക്കണം. അതോടൊപ്പം സൂറത്തു നൂറിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ച ഈ ആയത്തുകളും വായിക്കേണ്ട ആയത്തുകളാണ്. അത് ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മുടെ മനസ്സുകളിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയിലുള്ള തവക്കുലിന്റെ വില ബോധ്യപ്പെടുത്തി നൽകുന്ന ആയത്താണ്. അള്ളാഹുവിൽ ഒരാൾ ഭരമേൽപ്പിച്ചാൽ അള്ളാഹുവിനെ കൈവിടിയില്ല. അതോടൊപ്പം ഇതിലുള്ള പാഠങ്ങളിൽ മഹത്തരമായ ഒരു പാഠം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് ഗൈബ് തരിമ്പ് പോലും അറിയുകയില്ല. ഒരു ചെറിയ ഭാഗം പോലും, ഒരു ചെറിയ ഭാഗം ഗൈബ് പോലും റസൂലുള്ളാഹി അറിയുകയില്ല. ഒരു മാസമാണ് അവിടുന്ന് ഇതിന്റെ പേരിൽ പ്രയാസം അനുഭവിച്ചത്. ഔലിയാക്കന്മാർക്ക് ഗൈബ് അറിയുകയില്ല. സഹാബികൾ നിറഞ്ഞു നിൽക്കുന്ന സമൂഹം അവർക്ക് അറിയുകയില്ല. അതിൽ വലിയ പാഠമുണ്ട്. ഇന്ന് കുറച്ചാളുകൾ പറയും അല്ലേ, ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആളുകൾ അവരുടെ നേതാക്കന്മാരെ കുറിച്ച് പറയും, അള്ളാഹു ഒരു കാര്യവും അവരറിയാതെ ചെയ്യുകയില്ല എന്ന്. നേതാക്കന്മാരുടെ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വീട്ടിൽ നടന്ന ഒരു കാര്യത്തെ കുറിച്ച് അവർക്ക് അറിയില്ല. ആർക്കാണ് ഇനി ഗൈബ് അറിയുക? അതുപോലെ ആയിരക്കണക്കിന് പാഠങ്ങൾ തൗഹീദിന്റെ, സുന്നത്തിന്റെ, തവക്കുലിന്റെ, അള്ളാഹുവിലുള്ള അള്ളാഹുമായുള്ള ബന്ധത്തിന്റെ അനേകം പാഠങ്ങൾ പഠിപ്പിക്കുന്ന സംഭവമാണ് ഈ സംഭവം എന്ന് ഈ ഹദീഫും അതുപോലെ ഈ വിഷയത്തിൽ വന്ന ചരിത്രവും പരിശോധിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല പിന്നീട് ആയിഷ റളിയല്ലാഹു അൻഹക്ക് ഉയർന്ന സ്ഥാനം നൽകി. ഏതൊരു മുസ്ലിമുണ്ട് അവരോട് മനസ്സിൽ സ്നേഹമില്ലാത്തവരായി, അവരോട് മനസ്സിൽ ഇഷ്ടമില്ലാത്തവരായി? റസൂലുള്ളയെ സ്നേഹിക്കുന്നവർക്ക് മനസ്സിന്റെ ഉള്ളിൽ അറിയാതെ കടന്നു വരുന്ന സ്നേഹത്തിൽപ്പെട്ടതാണ് ആയിഷയോടുള്ള സ്നേഹം. റളിയല്ലാഹു അൻഹ ഏത് വിഭാഗക്കാർക്കൊഴികെ അള്ളാഹുവിന്റെ റസൂലിന്റെയും അള്ളാഹുവിന്റെ ദീനിന്റെയും കടുത്ത ശത്രുക്കളായ ഷീഇകൾക്കൊഴികെ, റാഫിദികൾക്കൊഴികെ അവർ റസൂലുള്ളയെ ചീത്ത വിളിക്കുന്നു. അവർ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹ എന്തൊരു കുറ്റത്തിൽ നിന്നാണോ അള്ളാഹു നിരപരാധിയാണ് എന്ന് പ്രഖ്യാപിച്ചത്, അതേ കാര്യം ആയിഷയിൽ ആരോപിക്കുന്നവരാണ് അവർ. അതേ കാര്യം ആരോപിക്കുന്നവര് ഈ അടുത്തും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ കുറിപ്പുകളായും ലേഖനങ്ങളായും ഷീഇകളെ ന്യായീകരിച്ചും അവരെ പുകഴ്ത്തിയും അവരെ അവരുടെ നന്മകൾ വാഴ്ത്തിയും ലേഖനങ്ങൾ എങ്ങനെയാണ് തരുമ്പെങ്കിലും ഈമാൻ മനസ്സിലുള്ളവർക്ക് നമ്മുടെ ഉമ്മയായ ആയിഷയെ കുറ്റം പറഞ്ഞവന്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റുക? എങ്ങനെയാണ് ഇതിന് സാധിക്കുക? അതുകൊണ്ട് സഹോദര, ഇതിൽ പാഠമുണ്ട്, ചിന്തിക്കുന്നവർക്ക് പാഠമുണ്ട്. മുഅ്മിനാണോ അവന് ആയിഷയോട് സ്നേഹമുണ്ടായിരിക്കും. റളിയല്ലാഹു അൻഹ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഉമ്മയെ കാണാനുള്ള സൗഭാഗ്യം, അവരുടെ സ്വർഗത്തിലെത്തിപ്പെടാനുള്ള സൗഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.